പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നല്ലോ. ആരംഭത്തിൽ ഈ പവർ കട്ട് നടന്നതുകൊണ്ട് അല്പമായിട്ടുള്ള ഒരു തടസ്സം ഇടയ്ക്ക് വന്നു. എന്നാൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ 11-ാം മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ, ആദ്യ ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവിടുന്ന് കൃപ നൽകി തരുന്നല്ലോ. കഴിഞ്ഞ 10 മാസം നമ്മെ വിട്ട് കടന്നുപോയി. ദൈവത്തിൻ്റെ വിശ്വസ്തതകളെയെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഓൺലൈനിൽ കൂടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിലൊക്കെയും പല പ്രിയപ്പെട്ടവരും ഭാരത്തിൽ കൂടെയും ദുഃഖത്തിൽ കൂടെയൊക്കെയും കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം അവരെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസവിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടും താഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാൻ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ നാഥ. അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രാവിലെ സമയം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കാൻ ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഞങ്ങൾക്കെല്ലാം നൽകണമേന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ നടുവിലെല്ലാം ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ കർത്താവേ കൃപ ചെയ്താൽ എല്ലാ ദുഷ്ടൻ്റെ വ്യാപാരത്തെയും ഞങ്ങൾ ശാസിക്കുന്നു. രാവിലെ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനത്തിൽ കൂടെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. പ്രാർത്ഥന കേട്ടോണ്ട് നന്ദിയോട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനെൻ പേർക്കായ് തന്നാധീനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കു ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ ദൈവവചനത്തിൽ 4 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ ദൈവത്തിന് സമർപ്പിക്കുക. രണ്ടാമതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ ലോകത്തിന് നമ്മൾ അനുരൂപര ആകരുത്. മൂന്നാമതായിട്ട് കാണുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നാലാമതായിട്ട് കാണുന്നത്, ദൈവഹിതം തിരിച്ച് അറിയുക. അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് സമർപ്പിക്കുന്ന അനുഭവം, ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ദൈവഹിതം ജീവിതത്തിൽ തിരിച്ചറിയുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ, നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് ഒരു ആരാധന വസ്തു ആക്കി മാറ്റാതെ ശരീരം കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് അപ്പോസ്തലനിവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. നമ്മൾ ഈ ഗ്രീക്കുകാരുടെ ഒരു ചിന്ത ഇപ്രകാരമുണ്ട്, അവരുടെ ഇടയിൽ നടന്നിരുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ശാരീരിക സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഗ്രീക്കുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ശാരീരിക സൗന്ദര്യത്തെ ആരാധിക്കുന്ന രീതി. വേറൊരു കാര്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്, ഈ ശരീരത്തിലാണ് മുഴുവൻ പാപവും കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞറിഞ്ഞ് അവരെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ശരീരത്തെ ഒരു സൗന്ദര്യ വസ്തുവാക്കി മാറ്റുകയല്ല, അല്ലെങ്കിൽ അതിനെ ആരാധിക്കുകയല്ല, പിന്നെയോ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ശരീരം ഒരു ആരാധന വസ്തുവാക്കി മാറ്റാതെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശരീരത്തിൽ വിടുതൽ ഉണ്ടാകും. ശരീരത്തെ ദണ്ണിപ്പിച്ച് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ച് അതിൽ പാപമുണ്ടെന്ന് പറയാതെ ഈ ശരീരത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നവരാണ്. കൊടുക്കേണ്ട എന്നല്ല, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ ആയുസ് മാത്രമേ നമുക്കുള്ളൂ ഈ ലോകത്ത്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ശരീരത്തെ നാം നെഗ്ലക്റ്റ് ചെയ്യണമെന്നല്ല, ഈ ശരീരം നമുക്ക് നൽകിയതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജോലിയൊക്കെയും ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു സത്യം ഒരു വശത്ത് ഉള്ളപ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി ഈ ശരീരത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് ഇതിനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തെ നാം എപ്പോൾ ദൈവത്തിന് സമർപ്പിക്കുമോ അന്നു മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ അഡ്രസ് മാറുകയാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അഡ്രസ് ചോദിച്ചാൽ ഇന്നാരുടെ ആൾ എന്ന് എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ അഡ്രസ് മാറി. ഇത് ദൈവത്തിൻ്റെ വകയായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോൾ ബോഡിയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ട് ദൈവം വിശുദ്ധനായതുകൊണ്ട് ഈ ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കും. നമുക്ക് ആട്ടിടയനായ മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 4:2 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു, അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞു, നീ അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അത് ഒരു സർപ്പമായിട്ട് തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിനെ വാലിനു പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായിട്ട് തീർന്നു. എപ്പോൾ നിലത്തിട്ട് തിരിച്ചെടുത്തുവോ അന്നു മുതൽ വടിയുടെ അഡ്രസ് മാറുവാനായിട്ടിടയായി. ഈ വടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, എവിടെയോ കിടന്ന ഒരു കാട്ടുകമ്പ് നീണ്ട വർഷം ആടിനെ തീറ്റിയ ഇടയന്റെ വടി എപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഇട്ടോ അന്നു മുതൽ അതിൻ്റെ പേര് മാറുവാനായിട്ടിടയായി. ഇപ്പോൾ ഇത് ദൈവത്തിൻ്റെ വടിയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പേര് മാറ്റുവാൻ, അഡ്രസ് ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെത് ആകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ വടി ഞാൻ സൂക്ഷിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. തറയിൽ വീണാൽ അത് പാമ്പായിട്ട് മാറും. പ്രൈസ് ഗോഡ്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നീണ്ട 25 കാത്തിരുന്നാണ് ഐസക്കിനെ തനിക്ക് ലഭിച്ചത്. പ്രൈസ് ഗോഡ്. ദൈവം തന്നോട് പറയുകയാണ്, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി, മോറിയ മലയിൽ പോയി നിന്റെ മകനെ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ വാക്കിനു മുമ്പിൽ അനുസരണമുള്ളവനായി എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് ഒരു 3 ഒരുക്കം അതിനുവേണ്ടി താൻ എടുത്ത് ഹാലേലിയ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ താൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവം പറയുകയാണ്, യാഗപീഠം എന്റേതാണ്, യാഗപീഠത്തിൽ കിടക്കുന്നവന്റെ ഉത്തരവാദിത്വം എന്തേതാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അനുഭവം ഈ പകൽവേളയിൽ നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അപ്പോസ്തലനായ പൗലോസ് അതിനുള്ള ബന്ധത്തിലൊക്കെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യലേഖനം 6:19 നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങുള്ളവരല്ല, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണത് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ ലോകത്തിന്റെ ബിഹേവിയറും ലോകത്തിന്റെ കസ്റ്റംസ് നമ്മൾ കോപ്പി ചെയ്യരുത്, അഡോപ്റ്റ് ചെയ്യരുത്. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയാൻ കാരണം, ഈ മാനുഷികമായ ശരീരമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇച്ഛകളും വികാരങ്ങളുമുള്ള ഒരു ശരീരമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ അവർ ഈ ലോകത്തെ ജയിച്ചവരായിരുന്നു. അതിനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അതാണ് അവരെ ജയകരമായി മാറ്റിയത്. പ്രൈസ് ഗോഡ്. നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. പത്രോസ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വക്രയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കുവീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസും അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, വക്രതയും ദുഷ്ടതയും നിറഞ്ഞ ലോകം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 2:15 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്നിട്ട് പറയാണ്, ഒരു നീച കാര്യം എന്റെ കൺമുമ്പിൽ വെക്കുകയില്ല. അപ്പോൾ എന്നിലും നിങ്ങളിലുമുള്ള പരിശുദ്ധാത്മാവിന്, ഹല്ലേലൂയ, അത് കാണുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. എന്നിലും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന് അത് കാണണ്ട. എന്നാൽ പലപ്പോഴും നമുക്കത് കാണണം. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നമ്മൾ സ്നേഹിക്കരുത്. എന്നിട്ട് വീണ്ടും പറയുകയാണോ, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, The world is passing away and also its lusts, but the one who does the will of God lives forever. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Hallelujah. Glory to God. But ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചത്, ഇതിലെല്ലാറ്റിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകുവാനായിട്ട് പാടുള്ളതല്ല. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പ്രൈസ് ഗോഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിൽ ഒരു മഹാപുരോഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ 7 വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കണം. അതിൽ ഒന്നാമത്തെ ഒരു വസ്ത്രമാണ് തലപ്പാവ് എന്ന് പറഞ്ഞാൽ തലയിൽ ധരിക്കേണ്ടത്. അപ്പോൾ അതിനകത്തൊരു എഴുത്തുണ്ട്. ആ എഴുത്ത് ഇങ്ങനെയാണ്, ഹോളി ടു ഗാഡ്, ദൈവത്തിന് വിശുദ്ധം. അപ്പോൾ ഇത് പുരോഹിതന് വായിക്കാനായിട്ട് പറ്റത്തില്ല. പുരോഹിതൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങളാണത് വായിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ഒരു ചേഞ്ച് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിചാരങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വെറുക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു പുഴുവിനെ ആരും കൈകൊണ്ട് തൊടത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ആ അതേ പുഴു കൂടിനകത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞ് അത് പുറത്തു വരുന്നത് ഒരു ബട്ടർഫ്ലൈ ആയിട്ടാണ് പുറത്തു വരുന്നത്. പ്രൈസ് ഗോഡ്. അതിനെ കണ്ടുകഴിഞ്ഞാൽ ആളുകൾ അതിനെ പിടിക്കുവാനായിട്ട് ഓടി നടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, പ്രൈസ് ഗോഡ്, ഒരു പരിശുദ്ധാത്മ അഭിഷേകം ദൈവം നൽകി തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ആത്മശക്തി മാത്രമല്ല, പ്രൈസ് ഗോഡ്, അതിൽ കൂടെ ഒരു ആത്മസ്വഭാവം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കുണ്ടാകണം. അത് നമ്മൾ മറ്റൊരിടത്ത് നമ്മൾ കാണിക്കേണ്ടതാണ്, ആത്മസ്വഭാവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽക്കാലം ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് നമ്മളായിരിക്കുന്നിടത്ത് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ, ഐ നീഡ് എ ചേഞ്ച്, എന്റെ ജീവിതത്തിൽ എനിക്ക് ചേഞ്ച് ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് ചേഞ്ച് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ നാം അവനെ പോലെ ആയിത്തീരണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അവസാനമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവഹിതം തിരിച്ച് അറിയുക. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും? പ്രൈസ് ഗോഡ്. എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ താഴ്ത്തി വെക്കണം. എപ്പോൾ നമ്മുടെ ഇഷ്ടം താഴുമോ അപ്പോൾ മാത്രമേ ദൈവ ഇഷ്ടം ഉയരത്തുള്ളൂ. എന്റെ ജീവിതത്തിലെ ഇഷ്ടം ഉയർന്നിരിക്കുന്നിടത്തോളം ദൈവ ഇഷ്ടം ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്റെ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയും? പ്രൈസ് ഗോഡ്. ഇത് ദൈവം ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവവചനം പറയുന്നു, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ആ പ്ലാനുകളെല്ലാം നമ്മളൊരു ലിസ്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ താഴ്ത്തി വെക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതികൾ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇഷ്ടങ്ങൾ കുഴിച്ചിട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ചെറിയ ഒരു ചിന്തയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതെങ്കിലും, പ്രൈസ് ദ ലോർഡ്, അപ്പോസ്തലനായ പൗലോസ് വളരെ കാതലായിട്ടുള്ള വിഷയങ്ങളാണ് ഈ 12 അധ്യായത്തിൽ, ഹല്ലേലൂയ, രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നമ്മൾ ജീവിതത്തിൽ ബുദ്ധിയുള്ള ആരാധനയായി ആരാധനക്കാരായിട്ട് മാറണം. പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം. രണ്ട്, ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. മൂന്ന്, നമ്മൾ മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം. നാല്, ദൈവഹിതം ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്, അവൻ എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഗ്ലോറി ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥാ, ഹല്ലേലൂയ. ഓ, ഈ അല്പായുസിൽ ഓ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവത്തിന് ഇതപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ തിരുസനിലേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ഞങ്ങൾ അനുരൂപരായിട്ട് തീരുവാനല്ല, ആലലിയും എപ്പോഴും ഒരു റിന്യൂയിങ് മൈൻഡ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമേ. ഹല്ലേലൂയ. കർത്താവേ, അതുമാത്രമല്ല, അവിടുത്തെ ഹിതം എന്തെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് ഇടയാക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.